പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ തെസ്സലോനിക്യ സഭയോട് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ദൈവവചനം കേട്ട് ഗ്രഹിക്കുന്നവൻ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ്. അത് വിളഞ്ഞ് 100, 60, 30 മേനി വിളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, നാം ക്രിസ്തുവിനെ സ്വീകരിച്ചവരോ? എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ, അക്നോളജ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. ഒരു ഗ്രാമത്തിലെ പള്ളിയിലെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഒരു പുതിയ പട്ടക്കാരൻ സ്ഥലത്തെത്തി. വിശ്വാസികളുടെ ഭവനങ്ങൾ ഓരോന്നായി സന്ദർശിച്ച കൂട്ടത്തിൽ അദ്ദേഹം ആ ഇടവകയിലെ പ്രായം ചെന്ന സഹോദരന്റെ വീട്ടിലുമെത്തി. പക്ഷെ ഗൃഹനാഥൻ ആ സമയം വീട്ടിലില്ലായിരുന്നു. മടങ്ങി വന്നപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് നമ്മുടെ പുതിയ പുരോഹിതൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞു? ഭർത്താവ് ആരാഞ്ഞു. ക്രിസ്തു ഇവിടെ ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, ഭാര്യ പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? നമ്മളെല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ചെല്ലുകയും കൃത്യമായി പിരിവുകളെല്ലാം നൽകുകയും ചെയ്യുന്ന തലമുതിർന്നവരാണെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ? കോപാക്രാന്തനായ അദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ക്രിസ്തു ഇവിടെ അഥവാ ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രം. അത് മാത്രമേ അദ്ദേഹം എന്നോട് ചോദിച്ചുള്ളൂ. പക്ഷേ അതിന്റെ മറുപടി എനിക്കറിയുകയില്ലായിരുന്നു. ഉടനെ പരിശുദ്ധാത്മാവ് ആ ദമ്പതികളുടെ ഹൃദയത്തിൽ അവർ യേശുവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുവാൻ ആരംഭിച്ചു. തുടർന്നവർ യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും അന്നു മുതൽ ക്രിസ്തുവിന് മാത്രം നൽകുവാൻ സാധ്യമായ ഉറപ്പും സന്തോഷവും അവർ അനുഭവിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നാം സത്യം അംഗീകരിക്കുന്നവരാകുന്നു എന്നാണ് അർത്ഥം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ നാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവവചനത്തിലെ സത്യം ഗ്രഹിക്കുമ്പോൾ, സത്യത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു എന്ന്. ദൈവവചനം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ സത്യത്തിൽ നാം നിലനിന്നാൽ പാപത്തിൽ നിന്ന് സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിന് മാറ്റം സംഭവിക്കണം. പഴയ വൈരാഗ്യങ്ങൾ, പക, ഈർഷ്യ, കോപം, ഞാൻ എന്ന ഭാവം, ഇവ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോഴാണ് മാറ്റം നമ്മിൽ ആരംഭിക്കുന്നത്. മറ്റുള്ള പലർക്കും, ഇന്ന് പലർക്കും ആ പഴയ നാറിയ ഭാണ്ഡങ്ങൾ ദൂരെ കളയുവാൻ പ്രയാസമാണ്. കോപം വന്നാ പറയാതെ എന്റെ ഇന്നാർക്ക് കോപം ഉണ്ടായിരുന്നു, ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്, ഈ പാരമ്പര്യത്തെ എടുത്ത് കളയാൻ, ഈ നാറിയ ഭാണ്ഡങ്ങൾ ഇത് എടുത്ത് കളയുവാൻ നിങ്ങൾ തയ്യാറാണ്? പാരമ്പര്യമായി കിട്ടിയ മുതൽക്കൂട്ടായി ചില ഭോഷന്മാർ സൂക്ഷിക്കുന്ന ആ പഴയത് മാറ്റിയിട്ട് നമുക്ക് പുതിയ സൃഷ്ടികളാകാം. നാം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇതിനായി നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനുള്ള ഉപകരണമോ ദൈവവചനവുമാണ്. ദൈവവചനത്തിന്റെ സഹായത്താൽ നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ജീവനുള്ളവരാകുന്നു. ശ്രദ്ധിക്കുക, നാം ദൈവവചനത്തിന്റെ സഹായത്താൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ജീവനുള്ളവരാകുന്നു. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം വെറുതെ വായിക്കുന്നവരായി അല്ല, വചനം ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ ദൈവവചന പഠനം ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ? നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥനയോടുകൂടെ വചന പഠനം ആരംഭിക്കുക. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ജീവനും ചൈതന്യവും ഉള്ളവരാകുവാൻ ദൈവം കൃപ ചെയ്യുന്നു എന്ന് യോബിന്റെ പുസ്തകം 10:12 കാണുന്നു. ആ കൃപ ലഭിച്ചതിന്റെ തെളിവാണ് നമുക്ക് അവനോടുള്ള സ്നേഹം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ എന്ന് കാണാം. ദൈവകൽപ്പനകൾ വചനത്തിലൂടെ നമുക്ക് ലഭിച്ചത് അനുസരിക്കാത്തവരാരും പിതാവിനെയോ പുത്രനെയോ സ്നേഹിക്കുന്നവരല്ല. ക്രിസ്ത്യാനി എന്ന നാമമല്ല ഈ സ്നേഹത്തിന് അടിസ്ഥാനം. പുത്രൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് പിതാവ് നമ്മെ സ്നേഹിക്കുന്നത്. പുത്രൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ മാത്രമേ പിതാവ് നമ്മെ സ്നേഹിക്കുന്നുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ മറ്റുള്ളവരെയും സ്നേഹിപ്പാൻ കഴിയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാണെന്ന് 1 യോഹന്നാൻ 4:20 ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടവരാകും. അവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കൾ എന്ന പദവിക്ക് അർഹരാകുന്നു എന്നതാണ്. തുടർന്ന് മക്കളായ നാം അവന്റെ നന്മകൾക്ക് അഥവാ അവൻ തന്ന വാഗ്ദത്തങ്ങൾക്ക് അവകാശികളുമാണ്. 3, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കഴിഞ്ഞാൽ നാം അവനെ ധരിച്ചവരാകും. ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടവരെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും അവരിലും പല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ദാര്യാവേശ് രാജാവിന്റെ വാക്കുകൾ ദാനിയൽ പ്രവചന 6:26-27 വാക്യങ്ങൾ കാണുന്നത് ഇതിന് തെളിവാണ്. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്തും നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യ അവസാനം വരാത്തതും ആകുന്നു. കൂടാതെ അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം സാക്ഷിച്ചത്. ഇപ്രകാരം എന്റെ ദൈവം എന്നെ പാപാന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച് പുത്രത്വത്തിന് അവകാശിയാക്കി എന്നും ഏത് പ്രതികൂല കാറ്റ് തകർക്കുവാൻ ശ്രമിച്ചാലും എന്റെ ജീവിത പടകിന്റെ അമരത്തേശമുണ്ടെന്നും സാക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെടുമ്പോഴാണ് നാം നല്ല സാക്ഷികളാകുന്നു. ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെടുമ്പോഴാണ് നാം നല്ല സാക്ഷികളാകുന്നു. അടുത്തതായി ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുക എന്ന 3 ഘട്ടത്തിലെത്തുന്നു. എത്തുന്ന ഒരു വ്യക്തി അചഞ്ചല വിശ്വാസത്തിന്റെ ഉടമയായിരിക്കും. ദാനിയൽ പ്രവചനം 3:3 മൂന്ന് എബ്രായ ബാലന്മാരുടെ വിശ്വാസവും ദൃഢതയുമുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറന്ന് പ്രവർത്തിച്ച മക്കളെ ദൈവം അംഗീകരിച്ചു. ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുമ്പോൾ ലഭ്യമാകുന്ന പ്രതിഫലം ദൈവം അവർക്ക് നൽകുന്നു. ദൈവസാന്നിധ്യം ആ എരിയുന്ന തീച്ചുളയിലെത്തി തീയിലിടുവാൻ കൽപ്പന കൊടുത്തവനെ കൊണ്ട് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരെ എന്ന് വിളിപ്പിച്ച ദൈവം അത്യുന്നതനാണ്. ഹല്ലേലൂയ. ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ നൽകി രാജാവ് അവരെ ആദരിച്ചു എന്ന് വചനം വ്യക്തമാക്കുന്നു. നാം ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ആ സന്തോഷം, ദൈവസ്നേഹം, ഇവ കാണുന്ന അവിശ്വാസികളിൽ മാറ്റം വരികയും അവരും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ 11 ശിഷ്യന്മാരെ ഉയർന്ന മലയിൽ കൂട്ടി വരുത്തി ശിഷ്യത്വത്തിന്റെ ദൗത്യം എന്താണെന്നും അതിന്റെ പൂർത്തീകരണത്തിനായി ലോക അവസാനത്തോളം പ്രിയൻ കൂടെ ഉണ്ടെന്നുമുള്ള വാഗ്ദത്ത് അവർക്ക് നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടവരായി ക്രിസ്തുവിനാൽ അംഗീകാരം ലഭിച്ച് ആ ശിഷ്യത്വം സ്വീകരിപ്പാൻ നിങ്ങൾ ഒരുക്കമാണോ? പാപികൾ എന്ന ഭയം വേണ്ട. സമൂഹം വെറുത്തവനായിരുന്നു ചുങ്കക്കാരൻ. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി, തന്റെ വീട്ടുകാരാൽ പോലും അദ്ദേഹം വെറുക്കപ്പെട്ടവനായിട്ടും അവന്റെ ഉള്ളിലെ ദൈവസ്നേഹം കണ്ട ക്രിസ്തു അവനെ അംഗീകരിക്കുകയും വീട്ടിൽ ഇന്ന് പാർക്കുമെന്ന് അവനെ അറിയിക്കുകയും ചെയ്തു. ആ അറിയിപ്പ് കേട്ട സക്കായി സ്വയം തെറ്റുകൾ ഏറ്റുപറഞ്ഞു അബ്രഹാമിന്റെ മകൻ എന്ന വലിയ പദവിക്ക് അർഹനായി തീരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവരോ കല്ലെറിയാൻ തയ്യാറായി നിൽക്കുന്നവരോ പാപത്തിന്റെ ചെളിയിൽ പൂണ്ടുപോയവരോ ആരുമാകട്ടെ, ഇന്ന് ഭയമില്ലാതെ നമ്മെ രക്ഷിക്കുന്ന കർത്താവിന്റെ ശബ്ദം നിങ്ങളുടെ അടുക്കൽ എത്തിയില്ലേ? അത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ ചെവി തുറക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിച്ചാൽ മതി, യേശുവെ എനിക്ക് നിന്നെ വേണം. കുഴിയിലേക്ക് മറ്റുള്ളവരെ തള്ളിയിടുവാനല്ല, കുഴിയിൽ വീഴാതെ മറ്റുള്ളവരെ രക്ഷിപ്പാനാണ് കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ആരെങ്കിലും ഇപ്രകാരം ദയനീയ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഈ 2020 ബാധകളുടെ കടന്നുകയറ്റം ആരെയെങ്കിലും അപ്രകാരം ഒരു സാഹചര്യത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ രക്ഷിക്കാനായി പ്രാർത്ഥിക്കാം. കൂട്ടായ്മ മുടക്കുവാൻ ശ്രമിച്ച് വിജയിച്ചു എന്ന് കരുതുന്ന സാത്താനുണ്ടല്ലോ, അവൻ തൽക്കാലം വിജയിച്ചു ശരി, പക്ഷെ പ്രാർത്ഥനയും ഒരുക്കവും പല വഴിക്ക് ഒരുങ്ങുമ്പോൾ 2021 ദൈവം ഒരു പുതിയ ഉണർവിന്റെ കാറ്റ് നമ്മുടെ അടുക്കലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ കൃപയാൽ അതിനെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ അനുസരിക്കുമെന്ന് വ്യക്തമാക്കിയ ദൈവമേ, അങ്ങയെ സ്വീകരിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിന് നന്ദി. അങ്ങ് ഉള്ളിൽ വന്നപ്പോൾ ലഭിച്ച സന്തോഷമാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറയുവാൻ, എല്ലാ പ്രതികൂല സാഹചര്യത്തിലും സ്തുതി ഉയർത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞത്. ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയോട് എതിർത്ത് നിൽക്കുന്ന അനേകായിരങ്ങളെ ഉണ്ടാകാം. അവരെ കണ്ടിട്ടും ഭയപ്പെടാതെ സ്തുതി ഉയർത്തുവാൻ തന്ന, ലജ്ജിക്കാതെ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി നന്ദി. 2020 അനേക പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ന് വരെ ഞങ്ങളെ നിലനിർത്തി, ഈ ഡിസംബർ മാസത്തിന്റെ ആദ്യം വരെ ഞങ്ങളെ നിലനിർത്തിയ അവിടുത്തെ കൃപയ്ക്ക് നന്ദി. ആ ദയയും സ്നേഹവും തുടർന്ന് അനുഭവിപ്പാൻ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ.